2019 December 28 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്നും സി പി ശ്രീകൃഷ്ണൻ എഴുതിയ ലേഖനം തിരിച്ചടികളും തിരിച്ചുവരവുകളും കണ്ട് 2019. തിരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു 2019. തിരിച്ചടികളുടെയും തിരിച്ചുവരവിന്റെയും ചിത്രങ്ങൾ അപ്പോൾ 2019 നമുക്ക് കാണിച്ചു തരുന്നത് സ്വാഭാവികം. 16 ലോക്സഭയിലേക്ക് കേരളം വിധിയെഴുതിയപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കൈവന്ന തിളക്കം ഇടതുമുന്നണിക്ക് തീർത്തും നഷ്ടപ്പെട്ടു. 2016 കൈവിട്ടത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ UDFന് തിളക്കമാർന്ന നിലയിൽ തിരിച്ചുപിടിക്കാനായെങ്കിലും പിന്നാലെ വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ആ തിളക്കത്തെ അപ്പാടെ ചോർത്തിക്കളഞ്ഞു. തകർപ്പൻ മുന്നേറ്റത്തോടെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് നരേന്ദ്രമോദി ടീം രാജ്യത്ത് പ്രവേശിച്ചെങ്കിലും കേരളത്തിൽ BJP മുന്നണിക്ക് മെയ് മാസത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായില്ല. ശബരിമല യുവതീ പ്രവേശന വിധിയെ ചൊല്ലി ഉയർന്ന വിവാദങ്ങൾ അസ്വസ്ഥത ജനിപ്പിച്ച അന്തരീക്ഷത്തിൽ നിന്ന് 2019 ആണ്ടിലേക്ക് കേരളം കാലെടുത്തുവച്ചത് സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ നടന്ന വനിതാ മതിൽ കണ്ടുകൊണ്ടായിരുന്നു. പുതുവർഷപ്പിറവിൽ സ്ത്രീശക്തിയുടെ വിളംബരമെന്ന് ഇടതുപക്ഷവും സർക്കാരും വിശേഷിപ്പിച്ച വനിതാ മതിൽ വലിയ വിജയമായിരുന്നു. തൊട്ടടുത്ത ദിവസം രണ്ട് യുവതികൾ ശബരിമല സന്നിധാനത്ത് പ്രവേശിച്ചതോടെ വിവാദത്തെ ആളിക്കത്തിച്ചു. സംഘപരിവാറും NSSഉം ശബരിമല കർമ്മസമിതിയും ഒപ്പം UDFമെല്ലാം പ്രതിഷേധം കനപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കി. പിന്നാലെ എത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ഇതിന്റെ രാഷ്ട്രീയ അനുരണനങ്ങൾ അലയടിക്കാതിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രീതിയുള്ള നിയമസഭാംഗങ്ങളെ പരീക്ഷിച്ച് എങ്ങനെയും വിജയം കൈപ്പിടിയിലൊതുക്കാൻ ഇരു മുന്നണികളും ശ്രമിച്ചപ്പോൾ കളത്തിലിറങ്ങേണ്ടി വന്നത് 9 സിറ്റിംഗ് MLAമാർക്ക്. അതിൽ വിജയം കണ്ടത് 4 പേർ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മാസ് എൻട്രിയോടെ കോൺഗ്രസിന്റെ കേരളത്തിലെ പോരാട്ടവും ദേശീയ ശ്രദ്ധാകേന്ദ്രമായി. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന 50 വർഷക്കാലം നിയമസഭയിൽ നിറഞ്ഞു നിന്ന KM Maniയുടെ വിയോഗം 2019 വലിയ നഷ്ടമായി. 2018 മഹാപ്രളയത്തിന്റെ തുടർച്ചയായി 2019 ഓണക്കാലത്തെയും മതിച്ചു കളഞ്ഞത് പ്രളയ ദുരന്തം. 2019 January 1 സംസ്ഥാന സർക്കാർ മുൻകൈയിൽ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിലെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ മതിലായിരുന്നു പോയ വർഷത്തെ രാഷ്ട്രീയ കാഹളം മുഴക്കിയത്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയർ വരെ നീണ്ടുനിന്ന വനിതാ മതിൽ വനിതകളുടെ കൈകോർക്കലിലൂടെ ചരിത്ര സംഭവമായി. കനകദുർഗ, ബിന്ദു, അമ്മിണി എന്നിവരാണ് വനിതാ മതിൽ നടന്നതിന്റെ അടുത്ത ദിവസം ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തിയത്. 2018 September 28 സുപ്രീംകോടതി വിധി ഇതിലൂടെ നടപ്പാവുകയായിരുന്നു. ഈ സംഭവത്തോടെ വനിതാ മതിലിൽ നിന്ന് ചർച്ച യുവതീ പ്രവേശനത്തിലേക്ക് വീണ്ടും വഴിമാറി. അത് വലിയ രാഷ്ട്രീയ കോലാഹലത്തിലേക്ക് നീങ്ങി. മകരവിളക്ക് അവസാനിച്ച് ശബരിമല നട അടച്ച ശേഷം മെല്ലെ മെല്ലെ കോലാഹലങ്ങൾക്ക് അറുതിയായെങ്കിലും ലോക്സഭാ പ്രചരണ വേളയിൽ UDFഉം NDAയും ഇത് ശക്തമായ രാഷ്ട്രീയായുധമാക്കി. 2019 മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയത് നാടകീയമായിട്ടായിരുന്നു. ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം വൈകിയായിരുന്നു രാഹുലിന്റെ രംഗപ്രവേശം. കേരള നേതൃത്വവും AK Anthony അടക്കമുള്ള മുതിർന്ന നേതാക്കളെ നിർബന്ധിച്ച് രാഹുലിനെ വയനാട്ടിലിറക്കിയെന്നായിരുന്നു പ്രചരിച്ച കഥ. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തിന് നല്ല സന്ദേശമല്ല നൽകുകയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിന്നീട് CPM നേതൃത്വത്തിന്റെ ആകെയും വിമർശനങ്ങൾ ഉയർന്നതോടെ ചർച്ച അതിലേക്ക് വഴിമാറി. അമേത്തിയിൽ പരാജയഭീതി മണത്താണ് രാഹുൽ എത്തുന്നതെന്ന് ആക്ഷേപിച്ച് BJP പ്രചരണം കടുപ്പിച്ചു. NDAയിൽ നിന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി രാഹുലിനെ എതിരിടാനെത്തി. CPIയിലെ PP Sunir ആയിരുന്നു ഇടത് എതിരാളി. കാലയെക്കൂട്ടി പ്രചരണം ആരംഭിച്ച ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ വാശിയോടെ പ്രചരണ രംഗത്തിറങ്ങിയപ്പോൾ വയനാട് ഇളകി മറിഞ്ഞു. പക്ഷേ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ വിജയശ്രീലാളിതനായത്. അമേത്തിയിൽ പക്ഷേ രാഹുലിന് അടിയറവ് പറയേണ്ടിയും വന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് ശ്വാസകോശ അണുബാധം മൂർച്ഛിച്ച് കേരള കോൺഗ്രസ് നേതാവും കേരള രാഷ്ട്രീയത്തിലെ അതികായനുമായിരുന്ന KM Mani അന്തരിച്ചത് 2019 April 9 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ UDF ഒരു ദിവസം പ്രചരണം നിർത്തിവച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലിയേകി. KM Maniയുടെ വിയോഗത്തിന് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അമരക്കാരൻ ആരാകണമെന്ന തർക്കത്തിൽ PJ Josephഉം മാണിയുടെ മകൻ ജോസ് KM Maniയും ഇടഞ്ഞതോടെ ഇരു പാർട്ടികളും പിളർപ്പിന്റെ വക്കിലേക്ക് നീങ്ങി. പുറത്ത് പിളർപ്പ് നാടകങ്ങൾ അരങ്ങേറിയപ്പോഴും നിയമസഭയിൽ ജോസഫിന്റെ നേതൃത്വം അംഗീകരിച്ച് മറുചേരിയിലെ MLAമാരും ഇറങ്ങിപ്പോക്കിലടക്കം പങ്കെടുത്തത് കൗതുക കാഴ്ചയായി. ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശും, വടകരയിൽ നിന്ന് KM Muralidharanum, ആലപ്പുഴയിൽ നിന്ന് AM Arifum, എറണാകുളത്ത് നിന്ന് HIV Eden ലോക്സഭയിലേക്ക് ജയിച്ചപ്പോൾ കോന്നി, വട്ടിയൂർക്കാവ്, അരൂർ, എറണാകുളം മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. KM Maniയുടെ വിയോഗം പാലായിലും നേരത്തെ വിടവാങ്ങിയ PB Abdul Razakinte വിയോഗം മഞ്ചേശ്വരത്തും ഉപതെരഞ്ഞെടുപ്പുകൾ അനിവാര്യമാക്കി. ആദ്യ പരീക്ഷണം പാലായിലായിരുന്നു. അവിടെ മാണി ഗ്രൂപ്പിലെ ജോസ് ജോസഫ് പക്ഷങ്ങളുടെ തർക്കം സ്ഥാനാർത്ഥിക്ക് 2 ചിഹ്നം പോലും നഷ്ടപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ജോസഫിനെ ഒരു വിഭാഗം കൂവി വിളിച്ചു. അട്ടിമറിജയത്തോടെ എൻ സി പിയിലെ മാണി സി കാപ്പൻ നിയമസഭയിലെത്തി. വട്ടിയൂർക്കാവിലും കോന്നിയിലും കോൺഗ്രസ് കുത്തക തകർത്ത് സി പി എം സ്ഥാനാർത്ഥികളായ വി കെ പ്രശാന്തും ജനീഷ് കുമാറും ജയിന്റ് കില്ലർമാരായി. കോൺഗ്രസിന് പടലപ്പിണക്കവും വിനയായി. എറണാകുളത്ത് കോൺഗ്രസിന്റെ ലീഡ് കുറയ്ക്കാനായി. ലോക്സഭയിലേറ്റ തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരവിന്റെ പാത അവർക്ക് തുറന്നുകിട്ടി. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് പരസ്യമായി യു ഡി എഫിനായി പ്രചരണത്തിനിറങ്ങിയത് വിവാദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശബരിമല വിവാദവും കാരണമായെന്ന് സി പി എമ്മും ഇടതുമുന്നണിയും വിലയിരുത്തി. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ സി പി എം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിലേർപ്പെട്ടു. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് എതിരാക്കി മാറ്റിയെന്നായിരുന്നു സി പി എം നിലപാട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ എതിർപക്ഷം ശബരിമല എടുത്തുപായറ്റാൻ ശ്രമിച്ചെങ്കിലും കാര്യമായി വിജയിച്ചില്ല. പിന്നീട് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ വിശാല ബെഞ്ചിന് സുപ്രീംകോടതി വിട്ടപ്പോൾ ഇനി തൽക്കാലം വിധി നടപ്പിലാക്കേണ്ടതില്ലെന്ന നിലയിലേക്ക് സി പി എം മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി ഐയുടെ എറണാകുളം ഐ ജി ഓഫീസ് മാർച്ച് നടന്നത് മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിന് വിത്തുവാക്കി. പോലീസ് ലാത്തിച്ചാർജിൽ മൂവാറ്റുപുഴ എം എൽ എ എൽദോ ഇബ്രാഹാമിന് സാരമായി പരിക്കേറ്റിട്ടും പോലീസിനെതിരെ രംഗത്ത് വരാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെന്ന വിമർശനം സി പി ഐയിലുണ്ടായി. പിന്നീട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നതോടെ വിവാദം ആറിത്തണുത്തു. ഒക്ടോബറിൽ അട്ടപ്പാടി മഞ്ചിക്കണ്ടി വനത്തിൽ 7 മാവോയിസ്റ്റുകൾ പോലീസ് തണ്ടർബോൾട്ടിന്റെ വെടിയേറ്റ് മരിച്ചത് ഭരണകൂട ഭീകരതയെന്ന് പറഞ്ഞ് സി പി ഐ രംഗത്തെത്തി. മാവോയിസ്റ്റുകൾ വെടിവെച്ചപ്പോൾ തണ്ടർബോൾട്ട് തിരിച്ച് സ്വയരക്ഷാർത്ഥം വെടി ഉതിർത്തതെന്നായിരുന്നു പോലീസിന്റെയും സർക്കാരിന്റെയും വാദം. സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചു. സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള നേതൃസംഘം സ്ഥലം സന്ദർശിച്ച് അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടും നൽകി. കോഴിക്കോട് പന്തീരാങ്കാവിൽ സി പി എം പ്രവർത്തകരായ അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നീ വിദ്യാർത്ഥികളെ യു എ പി എ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് നവംബർ ആദ്യം. ഇവർ മാവോയിസ്റ്റുകളാണെന്നായി സർക്കാർ. സി പി എം പി ബി അംഗങ്ങൾ ഉൾപ്പെടെ യു എ പി എ അറസ്റ്റിനെതിരെ രംഗത്തെത്തിയെങ്കിലും പിന്നീട് അവരും സ്വരം മയപ്പെടുത്തി പിന്മാറി. യു എ പി എ കരുനിയമമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി യുവാക്കളുടെ അറസ്റ്റിനെ ന്യായീകരിച്ചത് മാവോയിസ്റ്റുകളാണ് അവരെന്ന് പറഞ്ഞാണ്. എന്നാൽ ഇപ്പോൾ കേസ് എൻ ഐ എ ഏറ്റെടുത്തതോടെ അലന്റെ മാതാവ് വിമർശനവുമായി രംഗത്തെത്തി. വിവാദം ഇപ്പോൾ കനക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഭരണ പ്രതിപക്ഷങ്ങൾ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ സംയുക്ത സത്യഗ്രഹമിരിക്കുന്നത് സംസ്ഥാനം കൌതുകത്തോടെ വീക്ഷിച്ചു. ഇതേച്ചൊല്ലി കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും അസ്വസ്ഥതകൾ ഉയർന്നു. സി പി എമ്മിനൊപ്പം ചേർന്ന് സംയുക്ത സമരമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീർത്തു പറഞ്ഞു. ഇത് നിയമസഭയിലെ കക്ഷികൾ മാത്രം പങ്കെടുത്ത സമരമെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനും പറഞ്ഞു. ആർ എസ് പി, സി എം പി തുടങ്ങിയവരും അതൃപ്തരായുണ്ടായിരുന്നു. എന്നാൽ സംയുക്ത സമരം ഇനിയും വേണമെന്ന നിലപാടിലായിരുന്നു മുസ്ലിം ലീഗ്. ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കൽ നടപടി കേരളത്തിൽ നിർത്തുന്നതായും പൌരത്വ നിയമം ഇവിടെ നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനെതിരെ ബി ജെ പിയും രംഗത്തെത്തി. പൌരത്വ നിയമത്തിൽ ഇടതുമുന്നണി ജനുവരി 26 മനുഷ്യചങ്ങല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസും വിവിധങ്ങളായ പരിപാടികളുമായി രംഗത്തുണ്ട്. പുതുവർഷത്തിലേക്ക് കടക്കുന്നത് ഇവരുടെ ശക്തി പരീക്ഷണങ്ങൾ കണ്ടുകൊണ്ടാകും കേരളം.